നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ജോലിക്കായി പോകുന്നതിനിടെ ആക്രമണം നേരിട്ടുവെന്ന് പോലീസിന് പരാതി നൽകിയ ന്യൂ സൗത്ത് വെയിൽസിലുള്ള മലയാളി തനിക്ക് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ച് SBS മലയാളത്തോട് വിശദീകരിച്ചു. അതിലേക്കാണ് ഇനി പോകുന്നത്. ഒപ്പം ഈ സംഭവത്തെക്കുറിച്ച് ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് കൈക്കൊണ്ടിരിക്കുന്ന നടപടിയെക്കുറിച്ചും കേൾക്കാം.
നമസ്കാരം സമീർ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
സമീർ. റെഡ്ഫേൺ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ജോലിക്കായി നടന്നു ജോലി സ്ഥലത്തേക്ക് പോകുന്നതിനിടയിൽ ആക്രമണത്തിന് ഇരയായതായി പോലീസിന്റെ പരാതി നൽകിയിട്ടുണ്ടല്ലോ, എന്താണ് സംഭവിച്ചത്?
ഒരു രാവിലെ ഒരു 10 മണി അടുപ്പിച്ചാണ് സംഭവം നടന്നത്. ഞാൻ റെഡ്ഫേൺ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഓഫീസിലേക്ക് നടക്കുകയായിരുന്നു. അപ്പോഴാണ് പുറയിൽ നിന്ന് കണ്ടിട്ടുമില്ല അദ്ദേഹത്തിനെ, എനിക്ക് നേരിട്ട് പരിചയവുമില്ല. അപ്പം പുറയിൽ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പുറയിൽ നിന്നാണ് എന്നെ വളരെ വയലന്റ് ആയിട്ട് എന്നെ തള്ളിയിടുകയും എനിക്കിട്ട് തലക്കിട്ട് അടിക്കുകയും ചെയ്തു. പക്ഷെ പുറകിൽ നിന്ന് തള്ളിയെങ്കിലും ആ തള്ളിയതിന്റെ ആ ഫോഴ്സ് കാരണം ഞാൻ കറങ്ങി തിരിഞ്ഞ് എന്റെ തലയുടെ ബാക്ക് അടിച്ചതാണ് ഞാൻ വീണത്. തലയടിച്ച് വീണിട്ട് എനിക്ക് വീണ്ടും ആക്രമണോടെ കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ അവർ കാറിൽ കയറി പോവുകയും ചെയ്തു. എന്തൊക്കെയോ ഇങ്ങനെ അസഭ്യം പറഞ്ഞ് കാറിൽ കയറി പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് അവിടത്തെ അപ്പോഴത്തേനും എനിക്ക് പ്ലേറ്റ് നമ്പർ അറിഞ്ഞുകൂടാ, എന്നെ ആക്രമിച്ച വണ്ടിയുടെ പ്ലേറ്റ് നമ്പർ അറിഞ്ഞുകൂടാ. അപ്പം പോലീസ് പിന്നെ CCTV ഫുട്ടേജ് ഇന്ന് മനസ്സിലാക്കാമെന്ന് പറഞ്ഞിട്ട് പോലീസ് പോയി. പിന്നെ ഞാൻ ഓഫീസിലോട്ട് നടന്നുപോയി. ഞാൻ ഓഫീസിൽ എന്റെ മാനേജറെ വിവരം അറിയിച്ചിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ തിരിച്ച് ലീവ് എടുത്ത് ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കിനും ആ നടന്നു വരുന്ന സൈഡിൽ തന്നെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്ന് ഇങ്ങനെ ആൾക്കാർ എന്നെ ഇങ്ങനെ മോക്ക് ചെയ്യുന്നത് കളിയാക്കുന്ന മാതിരി ഇങ്ങനെ ശ്രദ്ധിച്ചു. ഇങ്ങനെ ചിരിയും വലിയ ലൗഡായിട്ടുള്ള ചിരിയും ഇതും ശ്രദ്ധിച്ചു. അപ്പോഴത്തേക്കിനും ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കിനും അവർ വീണ്ടും എന്നെ ടോൺ ചെയ്യുന്നു, വീണ്ടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വിളിക്കുന്നു. അതൊരു ഇയാൾ ഇദ്ദേഹം മാത്രമല്ല, ഒരാൾ മാത്രമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു ഗ്രൂപ്പ് ഓഫ് ട്രേഡേഴ്സ്, അവരെല്ലാരും കൂടെ ഇങ്ങനെ തന്നെ ഇതേ ബിഹേവിയർ പാറ്റേൺ കാണിക്കുകയായിരുന്നു.
അപ്പൊ ഒരു ഒരു സംഘം ആൾക്കാർ ചേർന്നാണോ ആക്രമിച്ചത് ഒരാളായിരുന്നു ഇത്, ഒരു കൂട്ടമായിരുന്നു, എങ്ങനെയാണ്?
എന്റെ ദേഹത്ത് കൈവച്ച് എന്നെ തള്ളിയിട്ടതും എന്നെ അടിച്ചതും ഒരാളാണ്. അപ്പോ കാറിനകത്ത് വേറൊരാൾ ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം വെളിയിൽ ഇറങ്ങി വന്നില്ല. കാരണം ഞാൻ അവിടെ കിടക്കുകയായിരുന്നു. പക്ഷെ ഞാൻ കാറിനകത്ത് വേറൊരാളോട് ഉണ്ടെന്ന് ഞാൻ കണ്ടിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖം എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്കിനും ഈ എന്നെ ആക്രമിച്ച ഈ ട്രേഡിയും പിന്നെ അയാളുടെ കൂടെ കോവർക്കേഴ്സ് എല്ലാരും കൂടെ എന്റെ അടുത്ത് ഷൗട്ട് ചെയ്യുകയായിരുന്നു അവിടെ നിന്നുകൊണ്ട്. ഞാൻ അവരെ എൻഗേജ് ചെയ്യാനൊന്നും ശ്രമിച്ചില്ല. പക്ഷെ അവര് എന്നെ അവിടെ നിന്ന് അങ്ങനെ ഷൗട്ട് ചെയ്യുകയായിരുന്നു. അതൊരു വളരെ ഇതായിട്ട് തോന്നി. കാരണം കൂട്ടത്തിലുള്ള ഒരാൾ ഒരു മോശമായിട്ട് പെരുമാറുവാണെങ്കിൽ ബാക്കി സ്ഥിരബുദ്ധിയുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറ്. ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല.
ഇതിന്റെ ഒരു കാരണം എന്തായിട്ടാണ് തോന്നുന്നത്? എന്തെങ്കിലും പ്രത്യേക കാരണം താങ്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടാണോ, അല്ലെങ്കിൽ ഒരു കാരണവും ഇല്ലാതെ ഇത്തരം ഒരു സംഭവം ഉണ്ടാവുകയാണോ ഉണ്ടായത്?
അതെ അതെ, ഞാൻ പെഡസ്ട്രിയൻ വേയിൽ ഞാൻ നടന്നു പോവുകയാണ്. ഞാൻ അവരെ ഞാൻ കണ്ടുകൂടെയില്ല, എന്റെ പുറകിൽ നിന്നാണ് വന്നത്. അപ്പം നമ്മളൊരാളുമായിട്ട് സംസാരിച്ചു, ഇല്ലെങ്കിൽ ഒരാളുമായിട്ട് എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ് ഉണ്ടായി അത് എസ്കലേറ്റ് ചെയ്തൊരു ഫൈറ്റിലോട്ട് പോകണം, നമുക്ക് അതും അതിന്റെ നമുക്ക് മനസ്സിലാക്കാം. ഇത് എനിക്ക് സത്യത്തിൽ ഒരു മിനിറ്റത്തേക്ക് എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ അടി കിട്ടി, ഞാൻ താഴെ തല അടിച്ചു. എന്നിട്ട് പോലീസ് CCTV എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ മനസ്സിലായത്. കാര്യം എനിക്കിത് മനസ്സിലായില്ല. കാര്യം തലയുടെ പുറകിൽ അത്രയും ബ്ലണ്ട് ഫോഴ്സിലൊരു ഇത് ബ്ലോ കിട്ടുമ്പോഴത്തേനും നമുക്കൊന്നാതെ നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഞാനിങ്ങനെ ഓഫീസിലോട്ട് നടന്നു പോവാണ്. അത് രാത്രി വല്ലതും ആ വെളിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. രാത്രി വെളിയിലോ അല്ല ബാറിലോ 2 മണിക്ക് വെളുപ്പിനെ അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കി. ഇത് ഞാൻ വെളുപ്പിനെ 10 മണിക്ക് ഞാൻ ഓഫീസിലോട്ട് നടന്നു പോകുന്ന സമയത്താണ്. നമ്മളിങ്ങനെ അങ്ങനെയുള്ള സമയത്ത് നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ.
ഓക്കെ, ഇതിനുശേഷം പോലീസിൽ നേരിട്ട് ചെന്ന് പരാതി പറയുകയായിരുന്നു, പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായോ, എങ്ങനെയാണ്?
അതെ അതെ, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അന്ന് സംഭവം നടന്ന ഉടനെ പോലീസ് വരികയും പിന്നെ ഞാൻ പോലീസിന്റെ അടുത്ത് പോലീസ് ആദ്യം എന്റെ അടുത്ത് പറഞ്ഞത് ഈ പ്ലേറ്റ് നമ്പർ ഇല്ലാത്ത കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പോഴത്തേനാണ് ഞാൻ പോലീസിന്റെ അടുത്ത് ചൂണ്ടിക്കാട്ടി ഇത് CCTV നേരെ താഴെയാണ് നടന്നിരിക്കുന്നത്, നിങ്ങൾക്ക് CCTV ഫുട്ടേജ് എടുത്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പം പിന്നെ അവർ CCTV ഫുട്ടേജ് എടുത്ത് എന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഇവര് ഈ എന്നെ ഈ എൻഗേജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ പോലീസ് അവരെ കണ്ടുപിടിക്കുകയും ഈ ആക്രമിച്ച ആളെ കണ്ടുപിടിക്കുകയും അവിടെ ചെന്നിട്ട് പോലീസ് അയാളുമായിട്ട് സംസാരിക്കുകയും ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ അവർക്ക് ഈ പോലീസ് അങ്ങനെ ചെയ്തതിൽ ഒരു കൂസലും ഉണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത് എന്നെ ചിത്ത വിളിക്കുകയും എന്നെ വീണ്ടും ആക്രമിക്കാൻ വേണ്ടി അങ്ങനെയുള്ള വാക്കുകൾ പ്രയോഗിക്കുകയും ഡു യു വാണ്ട് ടു ഫൈറ്റ് മീ എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കുകയൊക്കെയാണ് ചെയ്തത്.
ചീത്ത വിളിക്കുക എന്ന് പറയുമ്പോൾ ഒരു വംശീയ വിവേചനത്തിന്റെ ഒരു രീതിയാണോ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ എന്തായിരുന്നു?
വംശീയ വിവേചനത്തിനല്ല, ഇങ്ങനെ വംശീയ വിവേചനമായിട്ട് എനിക്ക് അങ്ങനെ ഉള്ള വാക്കുകൾ ഉപയോഗിച്ചിരുന്നില്ല, അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിരുന്നില്ല എനിക്ക്. പക്ഷെ എന്താണ് ഒരു കൂട്ടമായിട്ട് ഒരു ഇന്ത്യക്കാരനെ ഒരാളെ ഇങ്ങനെ ആക്രമിക്കുന്നു എന്ന് കാണുമ്പോഴത്തേന് എനിക്ക് തോന്നിയത് നമ്മൾ കൂടുതലും ഈ ശാന്തരായിട്ടുള്ള ആൾക്കാരാണ്, നമ്മളൊരു സോഫ്റ്റ് ടാർഗറ്റ്സ് ആണ്, നമ്മളൊരു സോഫ്റ്റ് ടാർഗറ്റ്സ് ആണ്. ഇങ്ങനെയുള്ള ഈ അങ്ങനെയുള്ളവരൊക്കെ നോക്കുമ്പോൾ നമ്മൾ സോഫ്റ്റ് ടാർഗറ്റ്സ് ആണ്. അവരെന്തുകൊണ്ട് ഈ ലെബനീസുകാരെയോ വേറെയുള്ള ആൾക്കാരുടെ അടുത്തൊന്നും അവർ ഫൈറ്റ് പിക്കപ്പ് ചെയ്യില്ല, കാര്യം അവർക്കറിയാം അത് എന്തെങ്കിലും ചെയ്യുവാണ് അതിനുള്ള ആയിട്ടുള്ള അവർക്ക് ഇതുണ്ടാവും. ഇതിപ്പോ നമ്മള് സോഫ്റ്റ് ടാർഗറ്റ്സ് ആണ്, നമ്മൾ കൂടുതൽ ഇമിഗ്രൻസ് ആയിട്ടിരിക്കുമ്പോഴത്തേനും. ഞാൻ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഞാൻ പലരും എന്നെ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോഴത്തേനും കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തപ്പം പലരും എന്നെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ ഇതുമാതിരിയുള്ള എക്സ്പീരിയൻസും ഇതിനേക്കാൾ മോശമായിട്ടുള്ള എക്സ്പീരിയൻസും സംസാരിച്ചു. പക്ഷെ അത് ഇമിഗ്രൻസ് ആയിട്ടിരിക്കുമ്പോഴത്തേനും ആൾക്കാർക്ക് അത് താല്പര്യമില്ല. ഈ എന്താ പറയുക, ഈ കേസിന് പോവുക, കേസിലകപ്പെടുക, ലീഗൽ ടാങ്കിളിൽ വിടുക, ഇതിനോടൊന്നും ആൾക്കാർക്ക് താല്പര്യമില്ല. ഗ്രൂപ്പായിട്ട് ചേർന്ന് ആക്രമിച്ച സംഭവങ്ങൾ വേറൊരാൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ ആൾക്കാരങ്ങ് സഹിക്കുകയാണ്. എന്നുവെച്ചാൽ അത് ആ ഒരു എന്താ പറയുന്നത്, ലോങ് റണ്ണിൽ സിറ്റിസൺ ആവും, ഇവിടെ ഇതാവും, ലൈഫ് ഇങ്ങനെ ആവും ഒക്കെ പറഞ്ഞ് അങ്ങ് സഹിക്കുകയാണ്. എനിക്ക് തോന്നിയില്ല നമ്മൾ ഇത് അങ്ങനെ വിട്ടുകൊടുക്കുവാണെങ്കിൽ നാളെ ഇതേമാതിരിയുള്ള ആൾക്കാർ വേറൊരാളെയും ടാർഗറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് എനിക്ക് റിസ്ക് ഉണ്ടെന്ന് എനിക്കറിയാം. കാര്യം രണ്ടാമത് ഞാൻ പരാതിപ്പെട്ട് അയാൾ രണ്ടാമത് എന്നെയും ഭീഷണിപ്പെടുത്തി, എനിക്കറിയാം റിസ്ക് ഉണ്ടെന്ന്. കാര്യം ഇനിയും ഇതേ റൂട്ടിൽ തന്നെയാണ് ഞാൻ ഓഫീസിൽ പോകേണ്ടത്.
പരാതിപ്പെട്ടതിന് ശേഷം ഭീഷണിപ്പെടുത്തുകയുണ്ടായോ?
പരാതിപ്പെട്ടതിന് വെച്ചാ പോലീസ് ഞാൻ പോലീസിനെ പരാതി ആദ്യം പോലീസ് സ്ഥലത്ത് വന്നു. പോലീസ് സി സി ടി വി ഫുട്ടേജിൽ നിന്ന് ഇവരുടെ പ്ലേറ്റ് നമ്പർ ഗ്രാബ് ചെയ്തിട്ടാണ് അവരുടെ അടുത്ത് പോയിട്ട് സംസാരിച്ചത്. അപ്പം ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് എന്റെ അടുത്ത് പറഞ്ഞത് കോപ്സ് വെയർ ഓൾറെഡി ഹിയർ, വാട്ട് ഡു വാണ്ട്, ഡു യു വാണ്ട് ടു ഫൈറ്റ് അഗൈൻ, അങ്ങനെയൊക്കെയാണ് എന്റെ അടുത്ത് ചോദിച്ച ഭാഷ. അപ്പൊ അവർക്ക് അതിൽ നിന്ന് അവർക്ക് അതിനകത്തൊന്നും ഒന്നും അവർ പഠിച്ചിട്ടില്ല എന്നും അവർക്ക് അതിനകത്ത് തീരെ ഇത് ഉണ്ടായിട്ടില്ല എന്നുമാണ്. അപ്പൊ ഞാനിത് പോലീസിന്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഞാൻ ചോദിച്ചു, കാര്യം എനിക്ക് കുടുംബമുണ്ട്, എനിക്ക് വീണ്ടും ഇവര് ഇങ്ങനെയുള്ള ഈ ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾ കടൽ കടന്ന് ഇവിടെയൊക്കെ വന്നിരിക്കുന്നത്. ഞാന് എനിക്ക് രണ്ട് കുട്ടികളുണ്ട്, ഭാര്യ ജോലിക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു ഇനി എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ വേണ്ടി എനിക്ക് താല്പര്യമില്ല. തല അടിച്ച് വീണിട്ട് എനിക്ക് ഈ കൺകഷൻ ഉണ്ടായിരുന്നു തലയ്ക്ക്, ഡോക്ടറെ അടുത്ത് പോയി. എന്റെ ഭാഗ്യത്തിന് ഇതായിട്ടൊന്നും പറ്റിയില്ല, പിന്നെ ബോഡിലി സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറീസ് ആയിരുന്നു. പക്ഷെ കുറച്ചുകൂടെ ഒന്ന് ആയത്തിൽ അടിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും കോമയിലോ എന്തെങ്കിലും ഒക്കെ പോകുമായിരുന്നെങ്കിൽ ആരാണ് ഉത്തരവാദിത്തം പറയുക? പോലീസ് പറയുന്നത് ഇനിയും വീണ്ടും ആക്രമിക്കട്ടെ, അപ്പോഴത്തേക്കിനും എ വി ഒക്കെ വേണ്ടി എല്ലാം ഫയൽ ചെയ്യാന്നുള്ളു. എനിക്കത് മനസ്സിലാകുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ ഞാനിപ്പം ഇമെയിൽ അയച്ചിട്ട് വീണ്ടും ഇമെയിൽ അയച്ചിട്ട് ഇപ്പം 5 ദിവസമായി. ഞാൻ എ വി ഒക്കെ വേണ്ടി ചോദിച്ചിട്ട് അവർ അങ്ങനെ പോസിറ്റീവ് ആയിട്ടൊന്നല്ല, അവർ റെസ്പോൺസേ ചെയ്യാറില്ല, റെസ്പോണ്ട് ചെയ്യാറേ ഇല്ല. അവര് വീണ്ടും ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ആക്രമണത്തിനിരയായിട്ട് നമ്മൾ ഈ കഥ പറയാൻ വേണ്ടി നമ്മൾ കാണുന്നെന്നാണ് ഉറപ്പ്.
ഇപ്പോൾ ഒരു ആശങ്ക നിറഞ്ഞ സമയമാണെന്നാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനു പുറമെ താങ്കളുടെ ജോലി സ്ഥലത്തും മറ്റുള്ള സഹായവും തേടിയതിൽ നിന്ന് എന്താണ് പിന്തുണ ലഭിച്ചിരിക്കുന്നത് താങ്കൾക്ക് ഇത് ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ?
അതെ അതെ, ഞാൻ എന്റെ എംപ്ലോയറുടെ അടുത്ത് ഞാനത് സൂചിപ്പിച്ചിരുന്നു. ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. എംപ്ലോയർ അടുത്ത് സൂചിപ്പിച്ചപ്പോൾ അവര് നല്ല ആക്ഷൻ തന്നെയാണ് എടുത്തത്. അവർ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ അത് നോക്കിയിട്ട് പിന്നെ ഞാൻ എന്റെ അടുത്ത് രണ്ടാമത് തന്നെ എൻഗേജ് ചെയ്തപ്പോഴത്തേനും ഞാൻ ഫോട്ടോ എടുത്തിരുന്നു. അപ്പൊ അവർ ആ കൺസ്ട്രക്ഷൻ സൈറ്റ് കണ്ടിട്ട് ഇത് ഇന്ന കൺസ്ട്രക്ഷൻ സൈറ്റ് അല്ലേ ചോദിച്ചിട്ട് അവര് എച്ച് ആർ ആണെങ്കിൽ അവരുടെ അവിടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ മാനേജ്മെന്റിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ എന്നെ ആക്രമിച്ച ആളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും പിന്നെ ബാക്കി ഉണ്ടായിരുന്ന എന്നെ ചീത്ത വിളിക്കുകയും എന്നെ ഇതാക്കുകയും ചെയ്ത അയാളുടെ കൂട്ടാളികളെ അവിടുന്ന് വാൺ ചെയ്യുകയും ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്.
ഓക്കെ, അപ്പൊ താങ്കൾ ഈ വിവരങ്ങൾ താങ്കളുടെ എംപ്ലോയർക്ക് നൽകിയപ്പോൾ എംപ്ലോയർ താങ്കളെ സഹായിക്കുന്ന രീതിയിൽ നടപടികൾ കൈക്കൊണ്ടു ഈ താങ്കൾ നൽകിയ വിവരങ്ങൾ അനുസരിച്ച്?
അതെ അതെ, കാര്യം എംപ്ലോയർക്ക് ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പിയും ഞാൻ ഈ കാര്യങ്ങളും പറഞ്ഞിട്ട് കൊടുത്തപ്പോഴത്തേനും എംപ്ലോയർ ഉടനടി തന്നെ അവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു, അത് എസ്കലേറ്റ് ചെയ്തു, അവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പം ഇയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കിയെന്ന് മാത്രമല്ല ബാക്കിയുള്ളവർക്ക് പറഞ്ഞു ഈ ജനറൽ പബ്ലിക്കിനെ ഇങ്ങനെ ഹെക്കിൾ ചെയ്യരുതെന്ന് ബാക്കിയുള്ളവർക്ക് താക്കീത് ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്.
ഇനി ഈ ഒരു സംഭവത്തിന് ശേഷം പുറത്തിറങ്ങി നടക്കാൻ ആരംഭിച്ചിട്ടുണ്ടോ, ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ടോ, എങ്ങനെയാണ്?
ഇല്ല, ഞാൻ എച്ച് ആറിന്റെ അടുത്ത് സംസാരിച്ചു. എനിക്ക് ആ എ വി ഒ ഇല്ലാതെ എനിക്ക് ആ റൂട്ടിൽ എനിക്ക് ജോലിക്ക് പോകുന്നതിലും നല്ല കാര്യമായിട്ടുള്ള റിസ്കുകൾ കാണുന്നുണ്ട്. ശരിയും അദ്ദേഹത്തിന്റെ ജോലി കൂടെ പോയത് കാരണം പ്രത്യേകിച്ചും ഇങ്ങനെ പോലീസ് പറഞ്ഞിട്ടും ഒരു പേടിയൊന്നും ഇല്ലാത്ത മനുഷ്യനായിരുന്നു. വീണ്ടും എന്നെ ആക്രമിക്കാമെന്നും ചീത്ത പറയുകയൊക്കെ ചെയ്ത ആളാണ്. ഇനി ഞാൻ ആ റൂട്ടിൽ പോവുകയാണെങ്കിൽ എന്താ, ഇപ്പൊ പോലീസ് എവിയോയും തരുന്നില്ല, ഒരു പോകുന്നതിൽ റിസ്ക് കാണുന്നുണ്ട്. ഞാൻ വീട്ടിലിരുന്ന് ജോലി ചെയ്യാണ് ചെയ്യുന്നത്, പക്ഷെ എന്തെങ്കിലും പോകേണ്ടി വരും. പക്ഷെ പോകേണ്ടി വരുമ്പോഴത്തേന് ഇതൊന്നും ഇല്ലാതെ പോവുകയാണെങ്കിൽ പിന്നെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ പുറകെ വീണ്ടും നടക്കേണ്ടി വരും, അതാണ് പ്രശ്നം.
സമീർ, ഇവിടെ എന്ത് വിസയിലാണ് ഇപ്പോൾ കഴിയുന്നത്? പെർമനന്റ് റെസിഡന്റ് ആണോ, എങ്ങനെയാണ്?
ഞാൻ പെർമനന്റ് റെസിഡന്റ് ആണ്. ഞാനിവിടെ ഓസ്ട്രേലിയയിൽ എത്തിയത് 1.5 വർഷമായി.
അപ്പോൾ ഇനി കൂടുതലായിട്ട് ജോലിക്കൊക്കെ പോകുവാൻ കൂടുതലൊരു ഉറപ്പ് വന്നതിന് ശേഷമാണോ അത് അതിന് തയ്യാറാകുന്നത്, എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്?
ഉറപ്പായിട്ടും അതെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ കമ്പനി മാറുന്നതിനെ പറ്റി ആലോചിക്കേണ്ടി വരും. കാര്യം അതേ റൂട്ടിൽ വീണ്ടും ഇങ്ങനെ പോലീസിന്റെ ഒന്നും സഹായം ഇല്ലെങ്കിൽ അതേ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ തൽക്കാലത്തേക്ക് എന്റെ എംപ്ലോയർ സമ്മതിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന്. ഒന്നാമത് ഈ കോവിഡ് സിറ്റുവേഷൻ ഉള്ള കാരണം അവർ കുഴപ്പമില്ല. പക്ഷേ ഒരു കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴത്തേനും പോയി തുടങ്ങാൻ എന്ന് പറയുമ്പോഴത്തേനും.
അവിടെ ആ ഭാഗത്ത് ഇതിന് മുൻപ് താങ്കൾക്ക് ഇത്തരം ഒരു സംഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ താങ്കൾക്ക് അറിയുന്ന ആർക്കെങ്കിലും ഇത്തരം സംഭവം ഉണ്ടായിട്ടുണ്ടോ?
ഞാനൊരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ക്രിമിനൽ ലോയറുടെ അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്കിനും ആ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം എന്റെ അടുത്ത് സംസാരിച്ചിരുന്നു. അപ്പം പുള്ളി പറഞ്ഞ ഒരു ഒരാഴ്ചയിൽ ഒരു 50 റോബറി കേസസ് എങ്കിലും ഈ റെഡ് ഫണ്ട് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട് ആവറേജ് എന്നാണ് പറഞ്ഞത്. അതൊരു കുറച്ച് ക്രൈം ഇൻഫെസ്റ്റഡ് ആണ്, പക്ഷേ അതൊരു പ്രശ്നമുണ്ട്.
എന്തായാലും വളരെയധികം നന്ദി സമീർ, ഇതിന്റെ വിശദാംശങ്ങൾ SBS മലയാളത്തോട് അറിയിച്ചതിന്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ന്യൂ സൗത്ത് വെയിൽസ് പോലീസിന് SBS മലയാളം ബന്ധപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ജൂലൈ 16 ആക്രമണം നേരിട്ടു എന്ന പരാതി ലഭിച്ചതിന് ശേഷം റെഡ് ഫേൺ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സംഭവസ്ഥലം സന്ദർശിക്കുകയും അന്വേഷണം ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു. സംഭവം നടന്നതിന് കുറച്ചു സമയം ശേഷം റെഡ് ഫേൺ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഒരു കെട്ടിടത്തിൽ നിന്ന് 29 വയസ്സുള്ള ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തതായാണ് അറിയിച്ചിരിക്കുന്നത്. കോമൺ അസോൾട്ട് എന്ന കുറ്റമാണ് ഇയാളിൽ ചുമത്തിയിരിക്കുന്നതെന്നും പോലീസ് അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ ഈ വർഷം ഓഗസ്റ്റ് 31 ഡൌണിംഗ് സെന്റർ പ്രാദേശിക കോടതിയിൽ ഹാജരാകുമെന്നാണ് ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് SBS മലയാളത്തെ അറിയിച്ചിരിക്കുന്നത്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.